നമസ്കാരം ഡോക്ടർ ടൈറ്റസ് തോമസ്, SBS റേഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡോക്ടർ ടൈറ്റസ്, സർക്കാർ കോഡീൻ അടങ്ങിയ മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻ വഴിയല്ലാതെ ഇനി മുതൽ രോഗികൾക്ക് ലഭ്യമാവില്ല എന്നുള്ള നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ്. ഏതെല്ലാം മരുന്നുകളെയാണ് ഇത് ബാധിക്കുക?
ഓസ്ട്രേലിയയില് ഈ ജനുവരി അവസാനം വരെ കൊടീനും കൂടെ ഇൻക്ലൂഡായ കുറെ മരുന്നുകൾ ഓവർ ദ കൗണ്ടർ OTC എന്ന് പറയുന്ന പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടുന്ന കുറെ മരുന്നുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് പെനഡീൻ, പിന്നെ മെർസിൻഡോൾ, മെർസിൻഡോൾ ഫോർത്ത്, പിന്നെ ന്യൂറോഫെൻ പ്ലസ്, ഇതൊക്കെ വേദനയ്ക്കുള്ള മരുന്നുകളാണ്. പിന്നെ കുറച്ച് ചുമയ്ക്കുള്ള മരുന്നുകളുണ്ടായിരുന്നു. അതിനകത്തുള്ളത് കോഡ്രൽ, ഡെമസീൻ, ഇങ്ങനെ ഈ പേരുകളിൽ അറിയുന്നതും. പിന്നെ ഇതൊന്നും അല്ലാതെ തന്നെ ഫാർമസിയുടെ നേരെ ഈ പേരുകളൊന്നും ഇല്ലാതെ ഫാർമസിയുടെ ഓരോ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, കൊടിയിൽ ചെറിയ ഡോസിലുള്ള മരുന്നുകൾ. ഈ മരുന്നുകളെല്ലാം ഇനിയിപ്പം അവൈലബിൾ അല്ലാതായി. അതാണ് ആ വ്യത്യാസം.
ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് സർക്കാർ ഈ നടപടി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നതിന്റെ ഒരു കാരണം എന്താണ്?
ഈ കൊടീന്റെ ഒരു മിസ്യൂസ് കണ്ടിരുന്നു. പല മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പല മരണങ്ങളും ഉണ്ടായിട്ടുള്ളതിലും കൊടീൻ ഒരു ഒരു ഇൻവോൾവ്മെന്റ് ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇതിനെ പറ്റി വളരെയധികം സർക്കാർ പഠിച്ചു. ഓവർ ദ കൗണ്ടർ കിട്ടിക്കൊണ്ടിരുന്ന കൊടീൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ഡോസിലാണ്. ആ ചെറിയ ഡോസിൽ ഒരു വേദന സംഹാരിയായിട്ട് കൊടീന് വലിയ റോളില്ല എന്നുള്ളതാണ് പല പഠനങ്ങളും കാണിച്ചിട്ടുള്ളത്. പിന്നെ ഡെവലപ്ഡ് കൺട്രീസ് പലതും ഈ കൊടീൻ എടുത്തു കളഞ്ഞു. ഒരു അഡിക്ഷൻ പൊട്ടൻഷ്യൽ ഇതിനകത്തുണ്ട്. ആ ഈ കൊടീൻ എന്ന് പറയുന്നത് ഈ ഓപിയോയിഡ്സ് എന്ന് പറയുന്ന ഫാമിലി, അതായത് മോർഫീൻ വരെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണ്. കൊടീൻ ആണെങ്കിൽ തന്നെയും ലിവറിൽ ചെന്നിട്ട് മോർഫീനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഇത് റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു മരുന്നാണ് എന്ന് സർക്കാരിനും ബോധ്യം വന്നപ്പോൾ അതിനെ നിർത്തുകയായിരുന്നു.
അപ്പോൾ ഇതിന് പകരമായിട്ട് മറ്റു മരുന്നുകൾ ലഭ്യമാണോ, ഓവർ ദ കൗണ്ടർ വിഭാഗത്തിൽ ലഭ്യമാണോ? കാരണം പല മരുന്നുകളും ഇപ്പോൾ ഡോക്ടർ എടുത്തു പറഞ്ഞ പല മരുന്നുകളും തന്നെ പലരും മിക്കവരും ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ കഴിക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ അത് കഴിക്കുന്നത് ഉപയോഗപ്രദമല്ല എന്നുള്ളൊരു അവസ്ഥയാണോ ഇപ്പോഴുള്ളത്? എങ്ങനെയാണ്
ഇപ്പോൾ എല്ലാവരും പണ്ട് മുതലേ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലൊരു പാരസെറ്റമോൾ, അതായത് നമ്മൾ പനഡോൾ എന്ന് പറയുന്ന ബ്രാൻഡ്, ആ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യല്ല, അതാണ് എല്ലാവർക്കും അറിയാവുന്നത്. അതുപോലെ തന്നെ ഐബുപ്രോഫെൻ, എല്ലാവരും ഇവിടെ പറയുന്നത് ന്യൂറോഫെൻ, അതൊക്കെ അഡ്വർടൈസ് ചെയ്യുന്ന മരുന്നുകളാണ്. ഈ മരുന്നുകളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ സാധാരണഗതിക്ക് വേദനയ്ക്ക്. പിന്നെ ഇതിനകത്ത് കൊടീനും കൂടെ ഉള്ള പ്രിപ്പറേഷൻസ് കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് ആൾക്കാരത് കഴിച്ചു. അതിന് വലിയ റോളില്ല, അത് വേദന സംഹാരിയായിട്ട് വലിയ റോളില്ല എന്നുള്ളത് പിന്നെ മനസ്സിലായി. അതുകൊണ്ട് അതിനെ മാറ്റി. അതുകൊണ്ട് പാരസെറ്റമോൾ, ഇബുപ്രോഫെൻ, വോൾട്ടാറിൻ, അങ്ങനെ പറയുന്ന എല്ലാ മരുന്നുകളും ഇപ്പോഴും അവൈലബിൾ ആണ്. അതിന്റെ മാത്രം ആവശ്യമേ ഉള്ളൂ വേദനയ്ക്ക് കൺട്രോളിന്.
ഓക്കെ, അപ്പോൾ സ്ഥിരം ഉപയോഗിച്ചിരുന്ന വിഭാഗത്തിൽ സ്ഥിരമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഈ പാരസെറ്റമോൾ അതുപോലെ തന്നെ ഐബുപ്രോഫിൻ, ഇതിലൊന്നും കൊടീൻ അടങ്ങിയിട്ടില്ല അല്ലേ?
ഇല്ല ഇല്ല, അതിലൊന്നും കൊടീൻ ഇല്ല. അതിന്റെ പാരസെറ്റമോളിന്റെ കൂടെ കൊടീൻ വരുന്നതിനെയാണ് പെനഡീൻ എന്ന് പറഞ്ഞത്. അതുപോലെ ന്യൂറോഫെൻ പ്ലസ് എന്ന് പറയുന്നത്, അതായത് ഐബുപ്രോഫെൻ പ്ലസ് കൊടീൻ ആണ് ന്യൂറോഫെൻ പ്ലസ്. അതുപോലെ മെർസിൻഡോൾ, ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ന്യൂറോഫെൻ പ്ലസിനകത്തുനിന്ന് ആ പ്ലസ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ന്യൂറോഫെൻ ഇപ്പോഴും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പാരസെറ്റമോളും അവൈലബിൾ ആണ്. അതിനൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല.
ഓക്കെ ഡോക്ടർ ടൈറ്റസ്, സർക്കാർ ഈ തീരുമാനത്തിൽ എത്തുന്നതിന്റെ ഒരു കാരണമായി ഏതൊക്കെ തരത്തിലുള്ള ഒരു ദുരുപയോഗം കൊടീൻ അടങ്ങിയ മരുന്നുകളുടെ കാര്യത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്?
ദുരുപയോഗം എന്ന് പറയുമ്പോൾ ഇതൊരു ഫിക്സ്ഡ് ഡോസിലാണ് പാരസെറ്റമോളും കൊടീനും കൂടെ നമുക്ക് കിട്ടുന്നത്, ഈ പെനഡീൻ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ന്യൂറോഫെൻ പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സ്ഡ് ഡോസ് ഓഫ് ഐബുപ്രോഫെനും കൊടീനും ആണ് ഉള്ളത്. ആ ഈ കൊടീൻ കൂടുതൽ കഴിക്കാൻ ഉള്ളൊരു ആഗ്രഹം വരുമ്പോൾ, അതായത് ഡിപെൻഡൻസ് വരുമ്പോൾ, കൊടീന്റെ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ഗുളികകൾ കഴിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ തന്നെ കൊടീൻ മാത്രമായിട്ട് ഒരിക്കലും കിട്ടാറില്ല. അതുകൊണ്ട് ഈ കൊടീൻ കഴിക്കുമ്പം അതിന്റെ കൂടെ പാരസെറ്റമോളോ ന്യൂറോഫെനോ കൂടെ കഴിക്കുന്നുണ്ട്. അതിന്റെ സൈഡ് ഇഫക്ട്സ് വളരെയധികമാണ്. കൂടുതൽ പാരസെറ്റമോൾ കഴിച്ചാൽ അത് ലിവറിനെ അഫക്ട് ചെയ്യുന്നു, കൂടുതൽ ഐബുപ്രോഫെൻ കഴിച്ചാൽ അത് കിഡ്നിയെ അഫക്ട് ചെയ്യും. അതുകൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ. പിന്നെ ഉള്ള ഒരു കൂട്ടം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഗുലറായിട്ട് കൊടീൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. അവർക്ക് പെർമിറ്റ് അനുസരിച്ചല്ല 28 ദിവസം കൊടുക്കാൻ പറ്റുള്ളൂ. 28 ദിവസം കഴിയുന്നതിന് മുമ്പ് അവർ വന്നാൽ ഡോക്ടർ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൽ കൂടുതൽ അവർ കഴിക്കുന്നുണ്ടെങ്കിൽ അവർ ആ ഗ്യാപ്പ് മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഓവർ ദ കൗണ്ടർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നിർത്താൻ ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇതുകൊണ്ടുള്ള പ്രയാസം വന്നതെന്ന് പറഞ്ഞത് രണ്ട് വിധത്തിലായിരുന്നു. ഇത് പ്രോബ്ലംസ് ഉണ്ടായത് ഒന്ന് കൊടീൻ കൊണ്ട് ടോളറൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടോ. ടോളറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഗുളിക കഴിച്ച് വേദന മാറുന്ന ആളിന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പോരാതാവുന്നു, അത് രണ്ടാവുന്നു, അല്ലെ നാലാവുന്നു, എട്ടാവുന്നു. ഒരേ ലെവലിലുള്ള വേദനയ്ക്ക് കൂടുതൽ കൂടുതൽ മരുന്നുകൾ കഴിക്കേണ്ടി വന്നു ഈ കൊടീനുള്ളത് കൊണ്ട്. അതിനെയാണ് ടോളറൻസ് എന്ന്. പിന്നെ ഉള്ളത് ഒന്ന് ഡിപ്പെൻഡൻസ്, ഈ അഡിക്ഷൻ എന്ന് നമ്മൾ പറയുന്ന അത് കാര്യമാണ്, അതില്ലാതെ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ. ഇപ്പം സ്ഥിരമായിട്ട് കൊടീൻ കഴിക്കുന്നവർക്ക് പെട്ടെന്ന് അത് ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ ദേഹത്ത് വേദന വരുന്നു, തലവേദന, വയറ്റിളക്കം, ഛർദി. അപ്പോൾ രോഗി വിചാരിക്കുന്നത് ഇതൊരു അസുഖമാണ്, അതുകൊണ്ട് കൂടുതൽ മരുന്ന് കഴിക്കും. ശരിക്കും അത് വിഡ്രോവലാണ്. ഒരു ആൽക്കഹോളിക്കോ ഒരു അല്ലാത്ത ഡ്രഗ് അഡിക്റ്റോ ഡ്രഗ് ഇല്ലാത്തപ്പോൾ വിഡ്രോ ചെയ്യുന്ന പോലെ തന്നെയുള്ള വിഡ്രോവലാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർ അതിനു വേണ്ടി സഹായം തേടണം. അത് പല വിധത്തിൽ ആണ് അതിന്റെ സഹായം. ഒന്നുകിൽ ഫസ്റ്റ് ലെവൽ ഓഫ് അഡ്വൈസ് ഫ്രം ദ ഫാർമസിസ്റ്റ്, അല്ലെങ്കിൽ നേഴ്സ് ഓൺ കോൾ. ഇപ്പം വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവർ അവരുടെ ജിപിമാരെയാണ് കാണേണ്ടത്.
ഓക്കെ, അപ്പോൾ ഇതിൽ കൊടീൻ അടങ്ങിയ മരുന്നുകൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ശരിയായ ഉപയോഗം എവിടെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ദൂഷ്യഫലങ്ങൾ ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചു, അതിന്റെ ഒരു ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് എവിടെയാണ് അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ?
എന്നും പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. വേദന, ഈ ഇപ്പം ആൾക്കാരുടെ ഈ വേദനയുടെ ടോളറൻസ് പല വിധത്തിലാണ്. ചിലര് ഒന്നും വേണ്ടെന്ന് പറയും, ചിലർക്ക് ചെറിയ വേദനയ്ക്ക് പോലും മരുന്ന് വേണമെന്ന് പറയും. അതുകൊണ്ട് കാര്യമായ അസുഖമുള്ളവർക്ക്, അതായത് ചിലർക്ക് ക്യാൻസർ പെയിൻ എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതിനൊക്കെ നല്ല ലെവലിൽ കൊടീൻ കൊടുക്കാറുണ്ട്. അത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ചുമ സംഹാരിയായിട്ട് കൊടീൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വയറ്റിളക്കത്തിന് കൊടുക്കുന്നുണ്ട്. ആദ്യമൊന്നും അത് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ മെയിനായിട്ടുള്ളത് ഇത് വേദനയ്ക്കാണ്. അത് പക്ഷെങ്കിൽ അത് ഈ ഹയർ ഡോസിലുള്ള കൊടീനാണ് അവന് യൂസ് ചെയ്യുന്നത്. ഈ ഓവർ ദ കൗണ്ടർ കൊടി എന്ന് പറഞ്ഞാൽ വളരെ ലോ ഡോസ്. ആ ലോ ഡോസിൽ പ്രത്യേകിച്ച് വലിയ അതുകൊണ്ട് ഗുണമില്ല എന്നാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്.
ഓക്കെ, ഇപ്പോൾ പലരും കൊടീൻ അടങ്ങിയ മരുന്നുകൾ ഇല്ലാതാകുമ്പോൾ ഇതിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പലരും, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആകാൻ സാധ്യതയുള്ളവരെല്ലാവരും മറ്റു മാർഗങ്ങൾ തേടി പോകാൻ സാധ്യതയില്ല. അതായത് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയില്ലേ? സാധ്യതയുണ്ടോ അതിന്?
അതൊരു സാധ്യതയാണ്. അത് എന്ത് അഡിക്ഷനും ഉള്ള പോലെ തന്നെ, ഇപ്പോൾ അത് ആൽക്കഹോൾ ആണെങ്കിലും ആൽക്കഹോൾ ലഭ്യമല്ലാതെ വരുന്നുണ്ട്, അതിന് പകരം എന്തെങ്കിലും യൂസ് ചെയ്യും. അതുപോലെ അതൊരു സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ അതിന് അതിനുവേണ്ടിയാണ് വളരെ അധികം ഗവൺമെന്റ് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ അവരുടെ ഡോക്ടറിനെ കാണണം. അത് അവർക്ക് ഡിപ്പെൻഡൻസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒന്ന് ഇരിഡിയ അഡിക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ സർവീസസ്, അല്ലെങ്കിൽ ഒരു പെയിൻ ക്ലിനിക്കിൽ പോയി കണ്ടിട്ട് സ്പെഷ്യലിസ്റ്റിന്റെ അഭിപ്രായം അനുസരിച്ച് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ള തീരുമാനം, അതൊക്കെ ഒരു ഡോക്ടർ കണ്ടിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്.
ഇതുകൂടാതെ പല GP ക്ലിനിക്കുകളിലും, ഓസ്ട്രേലിയയിൽ തന്നെ പല GP ക്ലിനിക്കുകളിലും കൊടീൻ അടങ്ങിയ മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ തന്നെ വളരെ കൂടുതലായിട്ട് ചില ഭാഗങ്ങളിൽ കാണുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് കൊണ്ട് വലിയൊരു ഗുണം വരാൻ സാധ്യതയുണ്ടോ?
ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് മോണിറ്റേർഡ് ആണ്. അതിപ്പോൾ ഞാനാണെങ്കിലും ഏത് ഡോക്ടറാണെങ്കിലും അവരെത്ര കൊടീൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടീൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പം ഗവൺമെന്റിന്റെ നിന്ന് ഒരു പെർമിറ്റ് മേടിക്കാനുണ്ട്. കൊടീൻ മാത്രമാണെങ്കിൽ ശരിക്കും പെർമിറ്റ് ഇല്ല. അതിനെക്കാട്ടിൽ അതിന്റെ ഹയർ ഡെറിവേറ്റീവ്സ് ഒക്കെ ഉണ്ട്, ഓക്സിക്കോഡോൺ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് പെർമിറ്റ് മേടിക്കണം. പിന്നെ ഓരോ പ്രാവശ്യം പ്രിസ്ക്രൈബ് ചെയ്യുമ്പം മെഡിക്കേറിൽ നിന്ന് അതോറിറ്റി മേടിക്കണം. അപ്പൊ അതിനൊരു മോണിറ്ററിങ് ഉണ്ട്. ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ നിന്ന് വളരെയധികം കൂടുതൽ കുത്തി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മെഡിക്കേറിനോ ഗവൺമെന്റിനോ അത് മോണിറ്റർ ചെയ്യാൻ ഫെസിലിറ്റി ഉണ്ട്. പക്ഷെങ്കിൽ ഇപ്പം ഒരു ഓവർ ദ കൗണ്ടർ ആകുമ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ ഇല്ലായിരുന്നു.
ഓക്കെ, അപ്പോൾ ഇനി ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൊടീൻ അടങ്ങിയ മരുന്നുകൾ കഴിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ മറ്റു വേദനയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വരുന്ന രോഗികൾ ഒരു ഫാർമസിയിൽ ചെല്ലുമ്പോൾ കോഡിയൻ അടങ്ങിയ മരുന്നുകൾക്ക് പ്രിസ്ക്രിപ്ഷൻ ആവശ്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കാൻ കഴിയുക? ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ? അതായത് ഒരു കോഡിയൻ അടങ്ങിയ മരുന്ന് തനിക്ക് കഴിക്കേണ്ടതുണ്ടോ എന്ന് മുൻകൂട്ടി, അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ ലഭിക്കുന്ന പാരസെറ്റമോൾ പോലുള്ള മരുന്നുകൾ മതിയോ എന്നുള്ളൊരു തീരുമാനം എടുക്കുക എളുപ്പമായിരിക്കില്ലല്ലോ.
സാധാരണ ഗതിക്കുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസ് ഒരു പാരസെറ്റമോൾ കഴിക്കുക അല്ലെങ്കിൽ ന്യൂറോഫൻ കഴിക്കുക. അതുകൊണ്ട് വേദന നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫാർമസിസ്റ്റിനോട് സംസാരിച്ച് നോക്കുക. ഫാർമസിസ്റ്റിനോട് സംസാരിച്ചിട്ട് അവരാണ് മരുന്നുകളെ പറ്റി വളരെ നല്ല വിവരമുള്ള ആൾക്കാരാണ് അവർക്ക്. അതുകൊണ്ട് നമുക്കൊരു ഫേവറബിളായ അല്ലെങ്കിൽ നമുക്ക് സന്തോഷകരമായ റെസ്പോൺസ് അല്ല കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നിൽ നഴ്സ് ഓൺ കോളിനെ വിളിക്കാം, അല്ലെങ്കിൽ ഡോക്ടറിനെ കാണുക. അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ചെയ്യേണ്ടത്. ഇപ്പം എല്ലാ അസുഖത്തിനും വെറുതെ നമ്മൾ ഓവർ ദ കൗണ്ടർ മാത്രം കഴിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഇപ്പം രണ്ടു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ വേദന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഫലപ്രദമായ ചികിത്സ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡോക്ടറിനെ കാണുക.
വളരെ നന്ദി ഡോക്ടർ ടൈറ്റസ് തോമസ്, SBS മലയാളത്തോട് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന്.